വിസ്തലൂക്കായുടെ സുവിശേഷം അധ്യായം 9. ഇവ പറഞ്ഞു കഴിഞ്ഞ് ഏതാണ്ട് 8 ദിവസം കഴിഞ്ഞപ്പോൾ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവർ കൂടെ അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ മുഖഭാവം മാറി. അവന്റെ വസ്ത്രം കണ്ണഞ്ചിപ്പിക്കുന്ന വെള്ളനിറമുള്ളതായി. ഇതാ അവനോട് രണ്ടുപേർ സംസാരിക്കുന്നു, മോശയായും ഏലിയാസും. പത്രോസും കൂടെയുള്ളൊരു നിദ്രാവിവശനായിരുന്നു. എങ്കിലും ഉണർന്നപ്പോൾ അവന്റെ തേജസ്സും അവന്റെ കൂടെ നിന്ന് രണ്ടുപേരെയും അവർ കണ്ടു. പത്രോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് എത്ര നന്ന്. ഞങ്ങൾ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. താൻ എന്താണ് പറയുന്നത് അയാൾക്ക് മനസ്സിലായിരുന്നില്ല. അപ്പോൾ ആകാശത്തിൽ നിന്നൊരു മേഘം വന്ന് അവരെ മറച്ചു. അവർ മേഘത്തിൽ പ്രവേശിച്ചപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. മേഘത്തിൽ നിന്ന് ഇങ്ങനൊരു വിളി മുഴങ്ങി, ഇവൻ എന്റെ പ്രിയപുത്രൻ. സ്വരം നിലച്ചപ്പോൾ യേശു തനിയെ കാണപ്പെട്ടു. അവർ ജെറൂസലേമിലേക്ക് മടങ്ങി. സ്നേഹമുള്ളവരെ, ഇന്നലത്തെ നമ്മൾ ചിന്തകൾ അവസാനിപ്പിച്ചത് സഹനവുമായിട്ട് ബന്ധപ്പെട്ട കുറെ ചെറിയ ചിന്തകളുമായിട്ടായിരുന്നു. ഭൂമിയിലെ ഒരു ദുരന്തത്തിനും ഉള്ളിലെ സങ്കീർത്തനങ്ങളെ, സ്തോത്രഗീതങ്ങളെ തച്ചുടക്കാനാവില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് ഏറ്റവും ഉദാത്തമായ സന്തോഷത്തിന്റെ നേരം. ഒരു ദുരന്തത്തിനും നിങ്ങളുടെ സങ്കീർത്തനങ്ങളെ തച്ചുടക്കാനാവില്ല. പൗലോസും സീലാസും തടവറയിൽ കിടന്ന് പാടുന്നത് പോലെ ദുരന്തത്തിന്റെ ഇടമാണ്, എന്നിട്ടും ഒരു ദുരന്താനുഭവത്തിനും എന്റെ നെഞ്ചിലെ സംഗീതത്തെ തകർക്കാനാവുന്നില്ല. ഇതാണ് ക്രിസ്തു പറയുന്ന, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം. ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനത്തെ തച്ചുടക്കാനായിട്ട് ലോകത്തിനാവും. ഒരു സഖി തരുന്ന സമാധാനത്തെ തച്ചുടക്കാനായിട്ട് സഖിയുടെ വേർപിരിയലിനാവും. സമ്പത്ത് തരുന്ന സമാധാനം തച്ചുടക്കാനായിട്ട് ബാങ്ക്രപ്ഷനാവും. ഭൂമി തരുന്ന സമാധാനത്തെ ഉടക്കുവാനും എടുത്തു കളയാനും ഭൂമി പര്യാപ്തമാണ്. ഞാൻ തരുന്ന സമാധാനം ഒരു ദുരന്തങ്ങൾക്കും ഇതിനെ തകർക്കാനാവില്ല. മനസ്സിൽ ദുരന്തകാലങ്ങളിൽ കടന്നു പോകുമ്പോൾ ഈ സമാധാനം ഒരു വിശുദ്ധ സ്വപ്നം കണക്ക് നമ്മൾ കൊണ്ട് അടക്കണം. വി ഡേ ടു ഡ്രീം. ഇന്ന് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട കുറെ ചിന്തകൾ കാണുക. ഒത്തിരി നാളുകൾക്ക് മുമ്പാണ് ഞങ്ങളുടെ ആശ്രമമൊക്കെ ആയിട്ട് വളരെയേറെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി കർണാടകയിൽ BDS പഠിക്കുന്നുണ്ട്. ഒത്തിരി രാവിലെ ചെന്നപ്പോൾ ആശ്രമത്തിലേക്ക് ഡയൽ ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ഞാനാണ്. കുറെ നേരത്തെ കുട്ടിയുടെ കരച്ചിൽ മാത്രമേ ഉള്ളൂ. പിന്നീട് ഈ കരച്ചിലിന്റെ ഇടവേളയിൽ ഇവൾ ചെന്നെത്തിയിരിക്കുന്ന ഒരു വല്ലാത്തൊരു ട്രാപ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ചില പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുന്നവന്റെ മനസ്സിലേക്ക് ഇരുൾ പടരുന്ന ഒരനുഭവമുണ്ട്. അത്തരത്തിലുള്ള ഒന്ന്. എന്ത് പറയണമെന്നറിയാതെ ഞാൻ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവൾ ചോദിച്ചു, എന്തേ ഒന്നും പറയാത്തത്? ഞാൻ പറഞ്ഞു, നിന്നോട് എന്ത് പറയണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അവൾ പറഞ്ഞു, ഒന്നും എന്നോട് പറയണ്ട, അവിടെ പള്ളിയുണ്ടല്ലോ, എനിക്ക് വേണ്ടി പള്ളിയിൽ പോയെന്ന് 10 മിനിറ്റ് പ്രാർത്ഥിക്കുക. ഇവിടെ പള്ളിയില്ലെന്നറിയാമല്ലോ. ഫോൺ റേഡിയോയിൽ വെക്കുകയും ചെയ്തു. ഞാൻ വല്ലാതെയായി. ഇത്രയും ദൂരത്ത് ഇത്രയും വലിയൊരു പ്രശ്നത്തിൽപ്പെട്ട് വല്ലാതെ തേങ്ങുന്ന ഒരു കുട്ടിയെ ആശ്വസിപ്പിക്കാനായിട്ട് വാക്കു തിരഞ്ഞ ഞാൻ എന്തു വിട്ടിയാണ്? ഏത് വാക്കുകൾ കൊണ്ട് ഇവനെ സാന്ത്വനപ്പെടുത്താനാവും? എന്തിന് ചാരയിൽ നിൽക്കുന്ന ഒരുവനെ പോലും സാന്ത്വനപ്പെടുത്താൻ നമുക്കാവില്ലെന്നറിയുമ്പോൾ ഇത്രയും ദൂരത്ത് ഇത്രയും വലിയ പ്രശ്നത്തിൽ കുരുങ്ങിയ ഇവളെ. ജീവിതത്തിലുടനീളം പ്രാർത്ഥനയെക്കുറിച്ച് പ്രഘോഷിക്കുകയും പ്രാർത്ഥനയുടെ 1000 അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന ഒരുവന് ആ പെൺകുട്ടി പറയേണ്ടി വന്നു, പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. തെല്ലു ജാളിതിലൂടെ ഞാൻ നടന്നു പോവുകയും ചെയ്തു. പിറ്റേന്ന് പ്രഭാതത്തിൽ ഇവൾ വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, ഇന്നലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവല്ലേ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിരുന്നു. അവൾ പറഞ്ഞു, എനിക്കത് മനസ്സിലായി, കാരണം ഞാൻ സുഖമായി ഉറങ്ങി. എനിക്കത് മനസ്സിലായി, കാരണം ഞാൻ സുഖമായി ഉറങ്ങി. എന്റെ മനസ്സിനെ വല്ലാതെ ഇത് വിസ്മയിപ്പിക്കുന്നുണ്ട്. ഒത്തിരി ദൂരത്ത് ആരോ ഉറക്കമില്ലാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആർക്കു വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അവർ സുഖമായി ഉറങ്ങുന്നു. മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പവിത്രമായ ഈ അദൃശ്യ കണ്ണിയെ ഇനി നമ്മൾ പ്രാർത്ഥന എന്ന് വിളിക്കുക. മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും അദൃശ്യമായ ഏറ്റവും ശക്തമായ ഈ കണ്ണിയെ പ്രാർത്ഥന എന്ന് വിളിക്കുക. ഞങ്ങളൊരു വൈദികൻ ഹോസ്പിറ്റൽ സന്ദർശനം നടത്തുകയാണ്. ഇറങ്ങിപ്പോരാറാകുമ്പോൾ ഒരു ചെറുപ്പക്കാരനെത്തുന്നു. എന്നിട്ട് അദ്ദേഹത്തിനടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, മുസ്ലിമാണ്, ബാപ്പയ്ക്ക് തീരെ വയ്യ, മെഡിക്കൽ ടെസ്റ്റിലോട്ട് റഫർ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ, ഈ വൈദികൻ തന്റെ ഹൃദയ നന്മയിൽ തന്റെ പോക്കറ്റിലേക്ക് കൈയിട്ട് കൈവശമുള്ളത് മുഴുവൻ കൂടി ഇവന്റെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ എന്റെ കൈവശം, ഇവനിത് വാങ്ങിയില്ല. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, കാശനിക്ക് ഏത് ബ്ലേഡ് കമ്പലിൽ നിന്ന് കിട്ടും, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. കാശനിക്ക് ഏത് ബ്ലേഡ് കമ്പലിൽ നിന്ന് കിട്ടും, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അദ്ദേഹം പറയുന്നു, ഞാൻ വല്ലാതെ ചെറുതാക്കപ്പെട്ട നിമിഷമാണത്. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് കൈവശമുള്ള ഒരുപിടി പണം, കുറെ നാണയത്തൊട്ടുകള് സഹായകരമാണെന്ന് ചിന്തിച്ച എന്റെ മൗഢ്യമോർത്ത് ഞാൻ വല്ലാതെ ചെറുതായ നിമിഷമാണ്. അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥനയുടെ കാര്യത്തിനെ കുറിച്ച് ഇന്ന് എല്ലാവരും കോൺഷ്യസ് ആണ്. വളരെ പേര് കേട്ട് ഡോക്ടറെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ഡോക്ടറുടെ മുറിയുടെ പുറത്ത് ഇങ്ങനെ എഴുതി തൂക്കിയിരിക്കുന്നു, ഗോഡ് ഹീൽസ്, വി ഓൺലി ഹെൽപ്പ്. ദൈവമാണ് സൗഖ്യപ്പെടുത്തുന്നത്, ഞങ്ങൾ സഹായിക്കുന്ന മാത്രമേ ഉള്ളൂ. അറിവുള്ളവനും അറിവില്ലാത്തവനും ഒക്കെ പ്രാർത്ഥനയുടെ കാര്യത്തിനെ കുറിച്ച് കോൺഷ്യസ് ആവുന്ന കൃപയുടെ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുക. മറ്റൊരു കുഞ്ഞനുഭവം കൂടിയുണ്ട്. ഞങ്ങളുടെ സഭയിൽ ഒരു യുവ സന്യാസി തന്റെ പഠനത്തിന്റെ കാലഘട്ടത്തിൽ സെമിനാരി ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇവന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ രണ്ടായിരുന്നു. ഒന്ന്, പ്രാർത്ഥനയുള്ള ഇവന്റെ വിശ്വാസം നഷ്ടമായി. പ്രാർത്ഥന എന്ന് പറയുന്നതൊക്കെ ഒരുതരം മൂഢന്റെ അഭയമായിട്ട് ഇവൻ കരുതി തുടങ്ങി. രണ്ടാമതായിട്ട് ഇവൻ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ, ഇവൻ ഒരിക്കൽ തന്റെ വീടിനകത്ത് അനുഭവിച്ചിരുന്ന ബന്ധങ്ങളുടെ ഊഷ്മളത, ഇവന് കൈമോശം വരുന്നുള്ള ഭീതി, രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇവൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആശ്രമത്തിൽ ഇവരെയൊക്കെ ഉപദേശിക്കാൻ വേണ്ടി ഒരു സ്പിരിച്വൽ ഡയറക്ടറായ ഒരു വൃദ്ധനായ വൈദികനുണ്ട്. അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വൈദികൻ ഇവനോട് പറഞ്ഞു, നീ ഇത്രയും കാലം ഇവിടെ നിന്നില്ല, ഏതാണ്ട് 7-8 വർഷങ്ങൾ, എനിക്ക് വേണ്ടി നീ ഒരാഴ്ച കൂടി നിൽക്കുക, ദൈവം നിനക്ക് എന്തെങ്കിലും അടയാളം തരും. ഈ വൈദികന്റെ ഹൃദയ നന്മയെ അവഗണിക്കാനാവാത്തുകൊണ്ട് മാത്രം ഒരാഴ്ച കൂടി നിൽക്കാൻ വേണ്ടി ഇവൻ തീരുമാനിച്ചു. ആശ്രമം ഒരു താഴ്വാരത്താണ്, അടുത്തായിട്ടൊരു സ്കൂളുണ്ട്, പുറത്തായിട്ട് ഗ്രോട്ടോയുമുണ്ട്. ഈ ഗ്രോട്ടോയിൽ മുമ്പിലൂടെ ഇവൻ വൈകുന്നേരം വെറുതെ അലഞ്ഞടക്കും, ഒരാഴ്ച എങ്ങനെയെങ്കിലും തള്ളി നീക്കണം. ഈ ഗ്രോട്ടോയുടെ മുമ്പിൽ വന്നിട്ട് എന്നും തിരികൾ കത്തിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോകുന്നൊരു കുട്ടിയെ ഇവൻ ഒബ്സർവ് ചെയ്തു. ഒന്നാം ദിവസവും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും അടുത്തുള്ള ഒരു ആംഗ്ലിയൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. സ്കൂൾ യൂണിഫോമൊക്കെ അടിഞ്ഞിട്ട് തിരികത്തിച്ചിട്ട് വാഗലമാതാവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പോകുന്നവള്. തന്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ഇവൻ ഒരു ദിവസം ഈ കൊച്ചുമകളെ തടഞ്ഞു നിർത്തിട്ട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? ഇവള് പറഞ്ഞു, പപ്പ മർച്ചന്റ് നേവിയിലാണ്, ഇങ്ങനെ കറങ്ങടക്കുന്നതിന്റെ ഭാഗമായിട്ട് പപ്പയ്ക്ക് ഗോവയിലുള്ള ഒരു കോൾ കേളുമായിട്ട് ഇതിൽ അടുപ്പത്തിലായി. കഴിഞ്ഞ 8 വർഷങ്ങളാണ് തോന്നുന്നു, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പപ്പ വീടിനകത്തേക്ക് വന്നിട്ടില്ല, ഒരു കത്ത് പോലും ഡ്രോപ്പ് ചെയ്തിട്ടില്ല. മമ്മ ആകപ്പാടെ തകർന്നിരിക്കുകയാണ്. മമ്മ പറയുന്ന ഇതാണ്, നിനക്കെന്ന് 18 വയസ്സ് കഴിയുന്നു, എന്ന് നീ മേജർ ആവുന്നു, നിന്റെ അക്കൗണ്ടുകളൊക്കെ നിനക്ക് ഒപ്പിട്ടെടുക്കാനാവുന്നു, അന്ന് ഞാൻ സൂയിസൈഡ് ചെയ്യും. എന്നിട്ട് ഇവളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇവനെ കയറി ഇവന്റെ കരങ്ങൾ കയറി ഗ്രിപ്പ് ചെയ്തുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇവൻ ആദ്യം ചിരിയാണ് അനുഭവപ്പെട്ട്. പ്രാർത്ഥനയ്ക്ക് വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ പോകാൻ വേണ്ടി പെട്ടിയൊരുക്കി നിൽക്കുന്നവനാണ്. എന്നിട്ട് ഈ കുഞ്ഞിനെ വേദനിപ്പിക്കാനായിട്ട് ഇവന് തോന്നിയില്ല. ഇവൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. സന്ധ്യയ്ക്ക് ധ്യാനത്തിന്റെ ഒരു നിമിഷമുണ്ട്, ഏതാണ്ട് 1.5 മണിക്കൂർ. ഇവൻ ദേവാലയത്തിന്റെ ഒരു കോർണറിൽ പോയിരുന്നു കൊണ്ട് ക്രൂശ് രൂപത്തിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, എനിക്ക് പ്രാർത്ഥനയിൽ വലിയ വിശ്വാസമൊന്നുമില്ല തമ്പുരാനെ, പക്ഷേ ആ കൊച്ചിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. ഇവന്റെ പ്രാർത്ഥന അവസാനിച്ചു, ഈ കുട്ടിയെ വിടുകയും ചെയ്തു. പോകേണ്ടത് ഒരു ശനിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇവന് വിസിറ്റർ പാർലറിലുണ്ട്. ചെല്ലുമ്പോൾ ഈ അമ്മയും കുട്ടിയുമാണ്. കുട്ടി ഇവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന ഇങ്ങനെയാണ്, പപ്പ ഹാസ് കം, പപ്പ വന്നു. അമ്മ പറയുന്നു, ബ്രദർ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം വരാതിരുന്ന പപ്പ വന്നതെന്ന്. ഈ കുട്ടിയാവട്ടെ, ഈ കുട്ടിയുടെ നാവിലൊതുങ്ങാത്തൊരു സെന്റൻസ് കൂടി പറഞ്ഞു, നീ എനിക്ക് സഹോദരനായത് അച്ഛനാകാൻ പഠിക്കുന്നതുകൊണ്ട് മാത്രമല്ല, എന്റെ അമ്മയുടെ ഉദരത്തിൽ പിറക്കാത്തതുകൊണ്ടുമല്ല, മറിച്ച് ഈ പ്രാർത്ഥന കൊണ്ടാണ്. യു ആർ എ ബ്രദർ നോട്ട് ബോൺ ടു മൈ മദേഴ്സ് വും. ഇതാണ് കൊച്ചുകുട്ടി, അവൾ അധരങ്ങളിൽ കൊള്ളാത്തൊരു വാക്കാ പറയുക, എന്റെ അമ്മയുടെ ഉദരത്തിൽ പിറക്കാത്ത സഹോദരനാണ് നീ. ഇവൻ ആ നിമിഷത്തില് രണ്ട് ചിന്തകളുടെ വെളിപാട് കിട്ടി. ഒന്ന് ഇവനറിയാം ഇവന്റെ പ്രാർത്ഥന കൊണ്ടല്ല തീർച്ചയായിട്ടും ബപ്പ വന്നിട്ടുള്ളതെന്ന്. ഏതാണ്ട് 8 വർഷങ്ങളോളം കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരമ്മയുടെയും കുഞ്ഞിന്റെയും കണ്ണുനീരിന്റെ മുമ്പിൽ ദൈവത്തിന്റെ മെഴുകൾ തുറക്കപ്പെടുന്നതാണ്. എന്നിട്ടും ഇവൻ സ്വയം ചോദിച്ചു, ദൈവമേ നീ എന്തിന് എന്നെക്കൂടി ഇതിനകത്ത് കരുവാക്കി മാറ്റി? മറ്റൊന്നുകൂടി ഇവന് വെളിപ്പെട്ട് കിട്ടി. ബന്ധമെന്നൊക്കെ പറയുന്നത് രക്തം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ഒരുവൻ സഹോദരനായിട്ട് മാറണമെങ്കിൽ അവൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ പിറക്കണമെന്നില്ല. മനുഷ്യനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില പ്രാർത്ഥനയുടെ ബന്ധങ്ങൾ കൂടിയുണ്ട്. അദൃശ്യ കണ്ണികൾ രണ്ട് ചോദ്യങ്ങൾക്ക് ഒരേ നിമിഷത്തിൽ ഇവന് വെളിപാട് പോലെ ഉത്തരം കിട്ടുകയാണ്. പിന്നീട് ഇവൻ പ്രാർത്ഥനയെക്കുറിച്ച് മാത്രം പ്രഘോഷിച്ച് നടക്കുന്നു. കുഞ്ഞു കുഞ്ഞു കത്തുകൾ ഇവൻ എഴുതുമ്പോൾ ചെറിയ ഡോക്ടേഴ്സിന് പ്രിസ്ക്രിപ്ഷൻ കണക്കുള്ള കുഞ്ഞു കത്തുകളാണ്. അതിന്റെ മുകളിലായിട്ട് വലിയ അക്ഷരത്തിൽ എഴുതി വെക്കുന്നു, പ്രയർ ഈസ് പവർ. പ്രാർത്ഥന എന്തെന്ന് തിരിച്ചറിഞ്ഞവൻ. ജീവിതത്തിൽ ഓരോ മനുഷ്യനും ഉണ്ടാവും ഇത്തരം ഒരായിരം കൊച്ചു വർത്തമാനങ്ങൾ പറയാനായിട്ട്, പ്രാർത്ഥനയുടെ കരുത്തറിഞ്ഞ നിമിഷങ്ങൾ പറയാനായിട്ട്. ഭൂമിയിലെ ഏറ്റവും വലിയ കരുത്ത് പ്രാർത്ഥനയാണെന്ന് അറിയുക. മറ്റെല്ലാത്തിനെയും നിങ്ങൾ തള്ളി പറഞ്ഞു കൊള്ളട്ടെ, മറ്റെല്ലാത്തിനെയും നിങ്ങൾ ചോദ്യം ചെയ്തു കൊള്ളട്ടെ, പക്ഷേ ഈ പ്രാർത്ഥനയുടെ പവനെക്കുറിച്ച് മാത്രം സംശയിക്കാതിരിക്കുക. ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ചിന്തകൻ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായ പ്രഘോഷകനാണ്, ഏറ്റവും പവർഫുള്ളായ പ്രീച്ചർ. ബില്ലിയുടെ പ്രസംഗങ്ങൾ അമേരിക്കയിലെ ഏറ്റവും നൊട്ടോറിയസ് ആയ നഗരങ്ങളിൽ അറേഞ്ച് ചെയ്യുന്നത് അവിടുത്തെ ചർച്ചല്ല, പോലീസാണ്. കാരണം ബില്ലി വന്ന് പ്രസംഗിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്രൈം റേറ്റ് പോലും കുറയും. ഈ ബില്ലിയോട് ഒരിക്കൽ പത്രക്കാർ ചോദിച്ചു, ബില്ലി എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ വാക്കിന്റെ കനല്? ബില്ലി പറഞ്ഞു, വരിക ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇവരെയും വിളിച്ചുകൊണ്ട് താൻ പ്രഘോഷിക്കുന്ന സ്റ്റേജിന്റെ താഴത്തെ ഒരു സെല്ലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓഡിറ്റോറിയത്തിന് താഴത്തെ ഒരു മുറിയിൽ അവിടെ കുറെ മനുഷ്യര് ബില്ലിക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബില്ലി പറഞ്ഞു, ദിസ് ഈസ് മൈ പ്രയർ ഹൌസ് ആൻഡ് ദിസ് ഈസ് മൈ പവർ ഹൌസ് ടു. ഇതാണ് എന്റെ പ്രാർത്ഥനയുടെ ഗൃഹം, ഇതാണ് എന്റെ ശക്തിയുടെ ഗോപുരം. ദിസ് ഈസ് മൈ പ്രയർ ഹൌസ് ആൻഡ് ദിസ് ഈസ് മൈ പവർ ഹൌസ് ടു. ബില്ലിക്കറിയാം തന്റെ വാക്കിന് കനൽ കൊടുക്കുന്നത് താനല്ല, തനിക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്ന ഈ കരങ്ങളാണെന്ന്. ബൈബിളിൽ നമ്മൾ സമാനമായ ഒരു സംഭവം കാണുന്നുണ്ട്. ജോഷ് യുദ്ധം ചെയ്യുകയാണ്. ചില നേരങ്ങളിൽ ജോഷ് യുദ്ധത്തിൽ ഇടിച്ചു കയറുന്നു, ചില നേരങ്ങളിൽ ജോഷ വല്ലാതെ പരാജയപ്പെടുന്നു. ജോഷുവയുടെ യുദ്ധത്തിൽ ഈ ഫ്ളക്ച്വേഷൻസ് കണ്ടിട്ട് ജോഷുവയുടെ സ്നേഹിതൻ പറഞ്ഞു, ജോഷുവ നീയാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും നിന്റെ യുദ്ധത്തിന്റെ ജയവിജയങ്ങളെ നിയന്ത്രിക്കുന്നത് മറ്റാരാണ്? ആരാണത്? നിനക്ക് വേണ്ടി കൂടാരത്തിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മോസസ്. എപ്പോഴാണോ മോസസിന്റെ കരങ്ങൾ ആകാശങ്ങളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് ആ നിമിഷത്തിൽ നീ യുദ്ധത്തിൽ വിജയിക്കുന്നു. എപ്പോഴാണോ മോസസിന്റെ കരങ്ങൾ താന്നു തുടങ്ങുന്നത്, തളർന്നു പോകുന്നത്, ആ നിമിഷത്തിൽ നീ പരാജയപ്പെടുന്നു. ജോഷുവയ്ക്ക് ഇതൊരു വെളിപാടായിട്ട് മാറി. യുദ്ധം ചെയ്യുന്നത് താനാണെങ്കിലും തനിക്ക് കരുത്ത് പകരുന്നത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ജ്ഞാനവൃത്തന്റെ കരങ്ങളാണെന്ന്. ജോഷുവ രണ്ട് ഹെബ്രായ ബാലന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞു മക്കളെ ഈ കാരണവരെ കൈ താത്തരുത്. അവര് മോശയുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നു. ഒരു ഉപമ പോലെ ഇതെടുക്കുക. ജീവിതത്തിലെ ഏതൊക്കെയോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പിന്നിൽ പ്രാർത്ഥനയുടെ ഉയർന്നു നിൽക്കുന്ന കരങ്ങൾ ആവശ്യമുണ്ട്. നമ്മളൊക്കെ ഇത് ചെയ്തിട്ടുള്ളതാണ്. ചെറുപ്പകാലത്ത് പരീക്ഷയ്ക്ക് പോകുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ അമ്മമാരോട് പറയാറുണ്ട്, അമ്മേ ഇത്ര മുതൽ ഇത്ര വരെ പരീക്ഷയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഏതൊക്കെയോ പരീക്ഷയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് വിയർക്കുന്ന കുട്ടിക്ക് പെട്ടെന്നൊരു സാന്ത്വനം ലഭിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി തിരുനാളം ഉയർന്നു നിൽപ്പുണ്ട്, എനിക്ക് വേണ്ടി അമ്മയുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയരുന്നുണ്ട്. കുഞ്ഞിന് കരുത്ത് ലഭിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു അമ്മ ആവശ്യമുണ്ട്. ബില്ലിക്ക് വേണ്ടി സെല്ലിലിരുന്നു കൊണ്ട് സ്തോത്രഗീതങ്ങൾ പാടുന്ന സഹപ്രവർത്തകർ ആവശ്യമുണ്ട്. ഓരോ വീടിനകത്തും വേണം ഇത്തരം പ്രാർത്ഥനയുടെ ഒരു ഗൃഹം. ദിസ് ഈസ് മൈ പ്രയർ ഹൌസ്, ദിസ് ഈസ് മൈ പവർ ഹൌസ് ടു. ഓരോ വീടിനകത്തും ഒരു സെല്ല്, ഒരിടം പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഈ മുഴുവൻ വീടിന്റെയും ചലനങ്ങൾ നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട്. പ്രാർത്ഥന തീർത്ഥാടകന്റെ പാതയമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം പോട്ടയിൽ നിന്ന് ജോൺ ഓഫ് ചെറുവേളിയച്ചൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് അതിന്റെ ക്യാപ്ഷനാണ് ഇഷ്ടമായത്, തീർത്ഥാടകന്റെ പാതയം. ഈ പാതയമെന്ന് പറയുന്നത് വഴിച്ചോറാണ്. യാത്രയ്ക്ക് പോകുന്ന ഒരുവന് വേണ്ടി അവന്റെ അമ്മ സ്നേഹപൂർവ്വം കെട്ടിക്കൊടുക്കുന്ന പൊതിച്ചോറാണ് ഈ പാതയമെന്ന് പറയുക. യാത്രയ്ക്ക് പോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹപൂർവം കെട്ടിക്കൊടുത്തുവിടാനാവുന്ന പൊതിച്ചോറാണ് ഈ പ്രാർത്ഥന എന്ന് പറയുക. വഴിച്ചോറ്,